കാനഡയിലെ മരം കൊഴിച്ചെന്ന തണുപ്പിലിരുന്ന് പെട്ടെന്നൊരു നിമിഷം ദക്ഷിണേന്ത്യൻ പരേഡിയുടെ താളങ്ങൾ മുഴങ്ങുന്ന ഒരു ഹാളിലേക്ക് നിങ്ങളൊന്ന് കയറി ചെല്ലുന്നത് സങ്കല്പിച്ചു നോക്കൂ.
ശരിക്കും അതൊരു വേറിട്ട അനുഭവമായിരിക്കും അല്ലേ?
തീർച്ചയായും, വലിയൊരു മാറ്റം തന്നെയാണത്.
അതെ, ഇന്നത്തെ നമ്മുടെ ഈ ഡീപ് ഡൈവിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രവാസി സമൂഹം തങ്ങളുടെ വേരുകൾ നിലനിർത്താൻ എത്രത്തോളം ശ്രമിക്കുന്നു എന്നാണ്. അതായത് കാനഡ ഇന്ത്യൻ ആർട്സ് ഫെസ്റ്റിവലിന്റെ, അല്ലെങ്കിൽ ചെറുക്കത്തിൽ CIF ഫെസ്റ്റിവലിന്റെ കഴിഞ്ഞകാല ചരിത്രവും പിന്നെ വരാനിരിക്കുന്ന 2026 പരിപാടിയുമാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത്.
ശരിയാ, അതൊരു ചെറിയ കാര്യമല്ല കേട്ടോ.
ഈ ഫെസ്റ്റിവലിന്റെ 2023 മുതലുള്ള കണക്കുകൾ നമ്മൾ നോക്കുമ്പോ ശരിക്കും ആർക്കും ഒന്ന് അത്ഭുതം തോന്നും.
ഓ ആണോ, അത്രയ്ക്ക് വലിയ പരിപാടിയാണോ ഇത്?
അതെ, അതായത് ആദ്യ വർഷം തന്നെ 1000-ൽ അധികം ആളുകളും പിന്നെ ഒരു 200-ഓളം കലാകാരന്മാരുമാണ് അതിൽ പങ്കെടുത്തത്. പിന്നെ 2024 2025 ഏതാണ്ട് 800-ൽ അധികം കാണികളും 180-ഓളം കലാകാരന്മാരുമാണ്. ആ ഒരു നിലവാരം അവർ വളരെ കൃത്യമായി നിലനിർത്തി. വലിയൊരു സംഘാടനാ മികവ് തന്നെയാണത്.
ഈ കണക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. സാധാരണയായി ഇത്തരം വിദേശ രാജ്യങ്ങളിലെ പരിപാടികളിൽ ഭരതനാട്യം പോലെയുള്ള ക്ലാസിക്കൽ കലകൾക്കാണല്ലോ കൂടുതൽ മുൻഗണന കൊടുക്കാറുള്ളത്.
അതെ, ക്ലാസിക്കൽ കലകൾക്കാണ് സാധാരണ ഡിമാൻഡ് കൂടുതൽ.
അപ്പോ ഇവിടെ വളരെ വേഗത്തിൽ ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ സാധാരണ വാരാന്ത്യ പരിപാടികൾക്ക് നൽകാൻ കഴിയാത്ത എന്തോ ഒരു സാംസ്കാരിക ദാഹം ഈ പ്രവാസികൾക്കിടയിലുണ്ട്. ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണം എന്തായിരിക്കും?
കൃത്യമായി പറഞ്ഞു. നോക്കൂ, ഇതൊരു സാധാരണ സ്റ്റേജ് ഷോ അല്ല. പഴയ തലമുറ തങ്ങളുടെ ആ ഒരു ഗ്രാമീണ പൈതൃകം പുതിയ തലമുറയിലേക്ക് നേരിട്ട് പകർന്നു നൽകുന്ന ഒരു, എന്താ പറയാ, ഒരു ഓപ്പൺ സോഴ്സ് കൾച്ചറൽ ആർക്കൈവ് പോലെയാണിത് പ്രവർത്തിക്കുന്നത്.
ഓപ്പൺ സോഴ്സ് കൾച്ചറൽ ആർക്കൈവ്, കൊള്ളാം, നല്ലൊരു പ്രയോഗം.
അതെ, ഉദാഹരണത്തിന് വെറുതെ കുറച്ച് നൃത്ത ചുവടുകൾ കാണിക്കുകയല്ല അവർ ചെയ്യുന്നത്. പകരം മുളവടികൾ ഉപയോഗിച്ചുള്ള പുരാതന ആയോധന കലയായ സിലമ്പാട്ടമോ അല്ലെങ്കിൽ തലയിൽ മൺകുടങ്ങൾ അടുക്കിവെച്ച് സങ്കീർണമായ താളങ്ങൾക്കൊപ്പം നൃത്തം ചെയ്യുന്ന കരകാട്ടമോ ഒക്കെയാണ് അവരിവിടെ അവതരിപ്പിക്കുന്നത്. ഒപ്പം കുമ്മിപ്പാട്ടിന്റെ താളവും ഉണ്ടാവും.
അപ്പോ ഈ കലകളുടെ പിന്നിലുള്ള അധ്വാനവും ശാസ്ത്രവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ ഈ സാംസ്കാരിക കൈമാറ്റം നടത്തുന്നത് അല്ലേ?
100%. ആ ഒരു വലിയ പങ്കാളിത്തവും താൽപര്യവും തന്നെയാണ് അടുത്ത ഫെസ്റ്റിവലിന് അവർ ഇത്രയും വലിയ തയ്യാറെടുപ്പുകൾ നടത്താൻ കാരണവും.
അതെ, ആ 2026 ഫെസ്റ്റിവലിന്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. സെപ്റ്റംബർ 13 ഞായറാഴ്ച എറ്റോബിക്കോക്കിലെ ശൃംഗേരി കമ്മ്യൂണിറ്റി സെന്ററിലാണ് ഈ പരിപാടി നടക്കുന്നത്. അതായത് 88-84 ബ്രൈഡൻ ഡ്രൈവിൽ.
അതെ, സമയം കൂടി പറഞ്ഞേക്കാം. വൈകുന്നേരം 4 മുതൽ 8 മണി വരെയാണ് പരിപാടി.
എന്നാൽ ഇതിലെ സാമ്പത്തിക ശാസ്ത്രമാണ് എന്നെ ശരിക്കും കൂടുതൽ ചിന്തിപ്പിച്ചത്. ടിക്കറ്റ് നിരക്ക് സാധാരണ $20, പക്ഷേ ഓഗസ്റ്റ് 15 മുമ്പ് എടുത്താൽ ഒരു ഏർലി ബേർഡ് ഓഫർ വഴിയായിട്ട് വെറും $10 ടിക്കറ്റ് ലഭിക്കും.
വെറും $10? കാനഡയിൽ അതൊരു വലിയ ഓഫറാണല്ലോ.
അതെ, അതുമാത്രമല്ല, ഇതിന്റെ കൂടെ രാത്രി 8 മണിക്കുള്ള പാക്ഡ് ഡിന്നറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു വെറും പരസ്യതന്ത്രം എന്നതിലുപരി മുഴുവൻ കുടുംബങ്ങളെയും ഇതിലേക്ക് ആകർഷിക്കാനും സാംസ്കാരിക ഇടപെടലിനുള്ള സാമ്പത്തിക തടസ്സങ്ങൾ കുറയ്ക്കാനുമുള്ള ബോധപൂർവമായ ഒരു ശ്രമമല്ലേ?
തീർച്ചയായും അതെ. ഒരു കുടുംബം മുഴുവൻ വന്ന് പരിപാടി കാണണമെങ്കിൽ ഈ ചെലവൊരു തടസ്സമാകരുത് എന്ന് അവർക്ക് നല്ല നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം തികച്ചും സൌജന്യമാക്കിയതും.
ശരിയാ, കുടുംബങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യമെന്ന് തോന്നുന്നു.
അതെ, മാത്രമല്ല കുട്ടികളെ വെറും കാഴ്ചക്കാരായി മാത്രം നിർത്താതെ അവരെ ഈ സംസ്കാരത്തിന്റെ ഭാഗമാക്കാൻ കൂടി അവർ ശ്രമിക്കുന്നുണ്ട്.
അതെങ്ങനെയാണ് അവർ പ്രാവർത്തികമാക്കുന്നത്? പരിപാടിയിൽ അവരെയും ഉൾപ്പെടുത്തുന്നുണ്ടോ?
മത്സരങ്ങളിലൂടെയാണ് അവർ പ്രധാനമായും അത് ചെയ്യുന്നത്. അതായത് സെപ്റ്റംബർ 2 അവസാനിക്കുന്ന ഒരു ഓൺലൈൻ ഡ്രോയിംഗ് മത്സരവും പിന്നെ സെപ്റ്റംബർ 9 അവസാനിക്കുന്ന കോലം മത്സരവുമെല്ലാം.
ഓ, അപ്പോ കുട്ടികളെ കൊണ്ട് തന്നെ ഇത്തരം കലകൾ ചെയ്യിപ്പിക്കുമ്പോൾ അത് അവരുടെ മനസ്സിൽ കൂടുതൽ ആഴത്തിൽ പതിയുമല്ലോ.
തീർച്ചയായും. അപ്പോ നിങ്ങൾക്കും ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ഈ മത്സരങ്ങളെക്കുറിച്ച് കൂടുതലായി അറിയാനും CIF അഥവാ കാനഡ ഇന്ത്യൻ ആർട്സ് ഫെസ്റ്റിവലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.canadaindianartsfestival.com സന്ദർശിക്കാവുന്നതാണ്.
സ്വന്തം നാടുവിട്ട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ ജീവിക്കുമ്പോഴും ആ വേരുകൾ സംരക്ഷിക്കാനുള്ള ഈ ശ്രമം വലിയൊരു മാറ്റം തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇന്ന് ഈ ഡീപ് ഡൈവ് വിശകലനം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാനൊരു ചോദ്യം നൽകുകയാണ്.
അതെ, അതൊരു നല്ല ആശയമാണ്.
അതായത്, കാനഡ പോലൊരു തികച്ചും ആധുനികമായ രാജ്യത്ത് ഇത്തരം പുരാതന ഗ്രാമീണ കലകൾ അവതരിപ്പിക്കുമ്പോൾ അത് ആ കലകളുടെ യഥാർത്ഥ തനിമയെ എങ്ങനെയാകും സ്വാധീനിക്കുന്നത്? ഒരു പക്ഷേ ഭൂമിശാസ്ത്രപരമായ ഈ മാറ്റം ആ കലകളെ ഇല്ലാതാക്കുന്നതിന് പകരം അതിനെ പുതിയൊരു തലത്തിലേക്ക് വളർത്തുന്നുണ്ടാവാം. എന്തു തോന്നുന്നു? ഈ ഒരു ചിന്തയോടെ ഇന്നത്തെ നമ്മുടെ ഈ ഡീപ് ഡൈവ് ഇവിടെ പൂർണ്ണമാകുന്നു.